ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുപ്രധാന ആഗോള വിഷയങ്ങൾ ചർച്ചയാകും. ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു. സംഘർഷം അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങൾ തേടുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ DNA പരിശോധനയിലൂടെ ഇതുവരെ തിരിച്ചറിഞ്ഞത് 162 മൃതദേഹങ്ങൾ. ആവേശകരമായ കൊട്ടിക്കലാശത്തിനൊടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. വോട്ടെടുപ്പ് മറ്റന്നാൾ. FIH ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ ഇന്ന് അർജന്റീനയെ നേരിടും. വാർത്തകൾ വിശദമായി. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സൈപ്രസ് പര്യടനം പൂർത്തിയാക്കി ഇന്ന് രാവിലെ കാനഡയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. സുപ്രധാനമായ ആഗോള വിഷയങ്ങൾ G7 നേതാക്കളുമായി ചർച്ച ചെയ്യും. തുടർച്ചയായ 6 തവണയാണ് G7 ഉച്ചകോടിയിൽ ശ്രീ മോദി പങ്കെടുക്കുന്നത്. ആഗോളതലത്തിലെ സാമ്പത്തിക ഭൌമരാഷ്ട്രീയ വിഷയങ്ങൾ ഉച്ചകോടി ചർച്ച ചെയ്യും. US, UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, കാനഡ എന്നീ രാജ്യങ്ങളുടെയും യൂറോപ്യൻ യൂണിയന്റെയും കൂട്ടായ്മയാണ് G7. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധാനത്തിനുള്ള ആഹ്വാനവുമായി G7 നേതാക്കൾ. ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെങ്കിലും സംഘർഷങ്ങളിൽ സാധാരണക്കാർ ഇരയാകാതെ സംരക്ഷിക്കേണ്ടതുണ്ടെന്ന് നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. ആണവായുധം കൈവശം വയ്ക്കാൻ ഇറാനെ ഒരിക്കലും അനുവദിക്കരുതെന്ന ദീർഘകാല നിലപാടും G7 രാജ്യങ്ങൾ ആവർത്തിച്ചു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് G7 ഉച്ചകോടിയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മടങ്ങി. പശ്ചിമേഷ്യയിലെ സംഘർഷം ലഘൂകരിക്കണമെന്ന ലോക നേതാക്കൾ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ട്രംപിന്റെ മടക്കം. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ മാർഗങ്ങൾ തേടുന്നതായി ട്രംപ് പറഞ്ഞു. സംഘർഷത്തിന് പരിപൂർണ അന്ത്യമാണ് ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാൻ ഇസ്രായേൽ സംഘർഷം 5 ദിവസവും അതിരൂക്ഷമായി തുടരുന്നു. ശക്തമായ വ്യോമാക്രമണങ്ങളിൽ ഇരുപക്ഷത്തും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇറാന്റെ സൈനിക കമാൻഡർ അലി ഷത്മാനിയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. പടിഞ്ഞാറൻ ഇറാനിലെ സൈനിക ലക്ഷ്യങ്ങളെ ആക്രമിച്ചതായും സൈന്യം അറിയിച്ചു. അതേസമയം ഇസ്രായേൽ നഗരങ്ങളായ ടെൽ അവീവിലും ജെറുസലേമിലും ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ഇസ്രായേലിലെ സൈനിക ഇന്റലിജൻസ് കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായും ഇറാൻ അവകാശപ്പെട്ടു. ശക്തമായ മിസൈൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഇറാനിൽ 224 പേരും ഇസ്രായേലിൽ 24 പേരുമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് ടെഹ്റാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇന്ത്യൻ എംബസി നഗരത്തിൽ നിന്നും ഒഴിപ്പിച്ചു. യാത്രാ സൌകര്യം ലഭ്യമായ മറ്റ് താമസക്കാരോട് നഗരത്തിന് പുറത്തേക്ക് മാറാൻ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. ഇറാനിലെ ഇന്ത്യക്കാരെ റോഡ് മാർഗം അർമേനിയയിലെത്തിക്കുന്നതിനുള്ള നടപടികളാണ് എംബസിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. ഇറാനിലെയും ഇസ്രയേലിലെയും കേരളീയർ സുരക്ഷിതരാണെന്ന് നോർക്ക റൂട്ട് CEO. ഇറാനിലുള്ള 12 മലയാളി വിദ്യാർത്ഥികളുടെയും ബിസിനസ് ആവശ്യത്തിന് ടെഹ്റാനിലേക്ക് പോയ സംഘത്തിന്റെയും വിവരങ്ങൾ ഇന്ത്യൻ എംബസിക്ക് കൈമാറിയതായും നോർക്ക അറിയിച്ചു. വികസിത ഭാരതം വെറും സ്വപ്നമല്ല, ശക്തമായ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാൽ പ്രവർത്തിക്കുന്ന രാജ്യത്തിന്റെ ലക്ഷ്യസ്ഥാനമാണെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. പോണ്ടിച്ചേരി സർവകലാശാലയിലെ വിദ്യാർത്ഥികളോടും അധ്യാപകരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിൽ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും നിർണായക പങ്കാണുള്ളതെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി മോഡൽ കാർഗോ ടെർമിനൽ ഹരിയാനയിലെ മനേസറിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. 45 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കാർഗോ ടെർമിനലിന് 450,000 വാഹനങ്ങളെ വഹിക്കാൻ ശേഷിയുണ്ട്. 108 മൾട്ടി മോഡൽ കാർഗോ ടെർമിനലുകൾ തയ്യാറായി കഴിഞ്ഞതായും ഇവ എത്രയും വേഗം പ്രവർത്തനക്ഷമമാകുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. 2021 കൊണ്ടുവന്ന പരിഷ്കരണങ്ങളിലൂടെയാണ് വളരെ കുറഞ്ഞ കാലയളവിൽ ഈ ലക്ഷ്യം നേടാൻ സർക്കാരിന് സാധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു.
2021 ഡിസംബർ മഹിനെ റിഫോംസ് കിയേ ഓർ പൂരെ പ്രോസസ് കോ ഇത്ന സിംപ്ലിഫൈ കിയാ ആജ് ഇത്നെ ഷോർട്ട് ടൈം ഫ്രെയിം മേ 108 മൾട്ടി മോഡൽ കാർഗോ ടെർമിനൽ ബൻകെ റെഡി ഹോ ചുക്കേ ഹേ ഓർ ആജ് ജിസ് ടെർമിനൽ മേ ഹം ലോഗ് ഹേ വോ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഹേ 45 ഏക്കർ ജമീൻ മേ ബനാ ഹേ ഓർ കരീബ് 4.5 ലാഖ് കാർ കോ യഹാൻ സേ ക്യാരി കർനേ കി കപാസിറ്റി ഹേ.
രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 2000 ഡ്രൈവിംഗ് പരിശീലന സ്കൂളുകൾ തുറക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. പിന്നാക്ക ആദിവാസി മേഖലകളിലായിരിക്കും പരിശീലന സ്കൂളുകൾ തുറക്കുന്നതെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു. ഇത് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും രാജ്യത്ത് നിലവിൽ ഏകദേശം 22 ലക്ഷം ഡ്രൈവർമാരുടെ കുറവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
അഹമ്മദാബാദ് വിമാനാപകടത്തിൽ DNA പരിശോധനയിലൂടെ ഇതുവരെ 162 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. ഗുജറാത്ത് ആഭ്യന്തര സഹമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. കേന്ദ്ര ഏജൻസികളുമായി ചേർന്ന് സംസ്ഥാന സർക്കാർ ഫോറൻസിക്സ് നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം എയർ ഇന്ത്യയുടെ ഇന്നത്തെ ലണ്ടൻ അഹമ്മദാബാദ് വിമാനം റദ്ദാക്കി. വ്യോമപരിധിയിലെ നിയന്ത്രണങ്ങളും അധിക ജാഗ്രതാ പരിശോധനകളും കാരണം വിമാനം ലഭ്യമാകാത്തതുകൊണ്ടാണ് സർവീസ് റദ്ദാക്കിയതെന്ന് റിപ്പോർട്ടുണ്ട്. പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനൊപ്പം അവയെ സംരക്ഷിക്കുന്നതിനും ശ്രദ്ധ നൽകണമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്. മരുഭൂവൽക്കരണവും വരൾച്ചയും പ്രതിരോധിക്കുന്നതിനായുള്ള ലോക ദിനത്തോടനുബന്ധിച്ച് ജോധ്പൂരിൽ സംഘടിപ്പിച്ച ദേശീയ ശില്പശാലയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഭൂമിയുടെ സംരക്ഷണത്തിന് കീടനാശിനികളുടെ ഉപഭോഗം കുറയ്ക്കണമെന്നും ശ്രീ ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു.
ഫുഡ് ചെയിൻ കെ ലിയെ അപ്നി മെഡിസിൻ കെ ലിയെ അപ്നെ എനർജി റിസോഴ്സ് കെ ലിയെ അപ്നെ ഓയിൽ കെ സപ്ലൈ കെ ലിയെ ഓർ അപ്നി കോസ്മെറ്റിക് കെ ലിയെ ജബ് ഇത്നേ നേച്ചർ കെ ഉപ്പർ ഹം ഡിപെൻഡ് ഹൈ തോ ഹം നേച്ചർ കെ സാഥ് ബാലൻസ് കർക്കെ ക്യോ നഹീ ജീ സകതെ. ധർത്തി കോ അഗർ ബചാനാ ഹൈ തോ സബ്സേ പെഹലെ ഇസ്കെ ടെമ്പറേച്ചർ കോ മെയിൻറ്റെയിൻ കിയാ ജായ, വൈകൽപിക് ഊർജ കി ഓർ ജായ, ഗ്രീൻ ഊർജ കി ഓർ ജായ ജായ, റിന്യൂവൽ കി ഓർ ജായ ജായ.
ഏക് പേഡ് മാ കെ നാം യജ്ഞത്തിൽ പങ്കെടുക്കുന്നതിന് എല്ലാവരും മുന്നോട്ട് വരണമെന്നും കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം പൂർത്തിയായി. മഴയെ നിഷ്പ്രഭമാക്കി ആവേശകരമായ കൊട്ടിക്കലാശത്തിനാണ് മണ്ഡലം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. നാളെ നിശബ്ദ പ്രചാരണമാണ് നടക്കുക. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. LDFന്റെ M.സുരാജ്, UDFന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDAയുടെ മോഹൻ ജോർജ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ എന്നിവരാണ് മത്സരരംഗത്തെ പ്രമുഖർ. FIH ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ ഇന്ന് അർജന്റീനയെ നേരിടും. രാത്രി 8 മണിക്ക് ലണ്ടനിലാണ് മത്സരം. ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ലോക 2nd ടീമായ അർജന്റീനയെ നേരിടാൻ ഇറങ്ങുന്നത്. നിലവിൽ 9 പോയിന്റുമായി ഇന്ത്യ 7th സ്ഥാനത്താണ്. ICC വനിതാ ഏകദിന ബാറ്റിംഗ് റാങ്കിംഗിൽ 1st സ്ഥാനം തിരിച്ചുപിടിച്ച് ഇന്ത്യയുടെ സ്മൃതി മന്ദാന. ദക്ഷിണാഫ്രിക്കയുടെ ലോറ വോൾവാർഡിനെ മറികടന്നാണ് 2019 ശേഷം ആദ്യമായി സ്മൃതി പട്ടികയിൽ 1st. അപകട സാഹചര്യങ്ങളിലെ ദുരന്ത പ്രതികരണ സേനകളുടെ പ്രവർത്തന മികവ് വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്ര. ദുരന്ത പ്രതികരണ സേനകളെ ശാക്തീകരിക്കുന്നതിൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ദുരിതാശ്വാസ കമ്മീഷണർമാരുടെയും സംസ്ഥാന ദുരന്ത പ്രതികരണ സേനകളുടെയും വാർഷിക സമ്മേളനത്തിന്റെ സമാപന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു PK മിശ്ര. June 21 അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഭൂമിക്കും ഏകാരോഗ്യത്തിനും യോഗ എന്ന പ്രമേയത്തിൽ രാജ്യത്തുടനീളം 100,000+ യോഗ പരിപാടികൾ ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും. 21 രാവിലെ 6:30 മുതൽ 7:40 വരെയായിരിക്കും പരിപാടികൾ. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് സംഘടിപ്പിക്കുന്ന പ്രധാന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 213 പോയിന്റ് ഇടിഞ്ഞ് 81,583-ലും നിഫ്റ്റി 93 പോയിന്റ് നഷ്ടത്തിൽ 24,853-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 840 രൂപ കുറഞ്ഞ് 73,600 രൂപയും ഗ്രാമിന് 9,200 രൂപയുമാണ് ഇന്നത്തെ വില. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി മുൻ കരസേനാ മേധാവിമാരുമായും ആശയവിനിമയം നടത്തുന്ന 2 ദിവസത്തെ ചീഫ്സ് ചിന്തൻ പരിപാടിക്ക് ഡൽഹിയിൽ തുടക്കമായി. മുൻ മേധാവിമാരുടെ പരിചയ സമ്പത്ത് ഉപയോഗപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. കരസേനയുടെ നവീകരണത്തിനായി ഈ അറിവുകൾ ഏറെ പ്രയോജനപ്പെടുമെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുപ്രധാന ആഗോള വിഷയങ്ങൾ ചർച്ചയാകും. ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു. സംഘർഷം അവസാനിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ തേടുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ DNA പരിശോധനയിലൂടെ ഇതുവരെ തിരിച്ചറിഞ്ഞത് 162 മൃതദേഹങ്ങൾ. ആവേശകരമായ കൊട്ടിക്കലാശത്തിനൊടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. വോട്ടെടുപ്പ് മറ്റന്നാൾ. FIH ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ ഇന്ന് അർജന്റീനയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.